ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் shivam.org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
ஹ்ருதம் பிபந்தௌ சுகிருதஸ்ய லோகே முகாம் பிரவிஷ்டௌ பரமே பரார்த்தே ச்சாயாதபௌ ப்ரஹ்மவிதோ வதந்தி பஞ்சாக்னயோ ஏச த்ருணாசிகேதாஹ யஸ்யேது ஜீஜானானாம் அக்ஷரம் ப்ரஹ்ம யத் பரம் அபயம் திதீர்ஷதாம் பாரம் நாசிகேதம் சகேமஹே ஆத்மானம் ரதினம் வித்தி ஷரீரம் ரதமேவதோ புத்திம் து சாரதிம் வித்தி மன பிரக்ரஹமேவச இந்திரியாணி ஹயானாஹுர் விஷயாஸ்தேஷு கோச்சரான் ஆத்மேந்திரிய மனோயுக்தம் புக்தீத்யாஹுர் மனீஷிணஹ யஸ்த்வ விஜ்ஞானவான் பவதி அயுக்தேன மனசா சதா தஸ்யேந்திரியாண்யவஸ்யானி துஷ்டாஸ்வா இவ சாரதேஹி யஸ்த்வ விஜ்ஞானவான் பவதி யுக்தேன மனசா சதா தஸ்யேந்திரியாணி வஸ்யானி சதஸ்வா இவ சாரதேஹி யஸ்த்வ விஜ்ஞானவான் பவதி அமனஸ்க சதா சுசி நம் ஆப்னோதி சம்சாரம் சாதிகச்சதி யஸ்து விஞ்ஞானவான் பவதி சமனஸ்க சதாசுசி சது தத்பதம் ஆப்னோதி யஸ்மாத் பூயோ ந ஜாயதே விஞ்ஞான சாரதர்யஸ்து மன பிரக்ரஹவான் நரஹ ஸ்வத்வன பரம் ஆப்னோதி தத் விஷ்ணோஹ பரமம் பதம். இந்திரியேப்ய பராஹ்யர்த்தா அர்த்தேப்யஸ்ச பரம் மனஹ மனசஸ்து பரா புத்திர் புத்தேராத்மா மகான் பரஹ மஹத பரம் அவ்யக்தம் அவ்யக்தாத் புருஷ பர சாந்த பரம் கிஞ்சித் சா காஷ்டா சா பரா கதிஹி ஏஷ சர்வேஷு பூதேஷு மூடோத்மா ந ப்ரகாசதே த்ருஷ்யதே த்வக்ரியா புத்த்யா சூக்ஷ்மயா சூக்ஷ்மதர்ஷிபிஹ யச்சேத் வாங் மனசி ப்ராஜ்ஞஹ தத் யச்சேத் ஞான ஆத்மனி ஞானம் ஆத்மனி மஹதி யச்சேத் தத் யச்சேத் சாந்த ஆத்மனி உத்திஷ்டதா ஜாக்ரதா ப்ராப்ய வரான் நிபோததா சுரஸ்ய தாரான் நிஷிதா துரத்யயா துர்கம் பதஸ்தத் கவயோ வதந்தி அசப்தம் அஸ்பர்சம் அரூபமும் வியம் ததாரசம் நித்யம் அகந்தவச்ச யதனாத்யனந்தம் மகத பரம் த்ருவம் நிச்சாய தன் மிருத்யு முகாத் பிரமுச்யதே நாசிகேதம் உபாக்யானம் மிருத்யு ப்ரோக்தம் சநாதனம் உக்த்வா ஸ்ருத்வா ச மேதாவி ப்ரஹ்மலோகே மஹீயதே ய இமம் பரமம் குஹ்யம் ஸ்ரவேத் ப்ரஹ்ம சம்சதி ப்ரயத ஸ்ராத்தகாலே வா தானந்தியாய கல்பதே ததானந்தியாய கல்பத இதி. 14 മന്ത്രമാണ് ചർച്ച ചെയ്തത്. ഈ ആത്മതത്വം ശ്രേഷ്ഠന്മാരായ ആചാര്യന്മാരിൽ നിന്നും ഗ്രഹിക്കണം. ഇത് അതിസൂക്ഷ്മമായ ബുദ്ധിക്ക് വിഷയമാണ്. ഈ മാർഗം വളരെ ക്ലേശകരമാണ് എന്നുള്ള പ്രധാനമായ കാര്യങ്ങളാണ് പറഞ്ഞത്. അതിനുവേണ്ടി ഉത്തിഷ്ഠനായിരിക്കുക, ജാഗ്രതായിരിക്കുക എന്നുള്ള ഉപദേശങ്ങളും പറഞ്ഞു. അടുത്ത് 15 മന്ത്രത്തിന്റെ ആമുഖമായിട്ട് ഭാഷ്യകാരൻ പറയുന്നതാണ്, കഥം അതിസൂക്ഷ്മത്വം ജ്ഞേയസ്യ ഇത്യുച്യതെ. ജ്ഞേയസ്യ, ജ്ഞേയമായിരിക്കുന്ന പരമാത്മാവിന്റെ അതിസൂക്ഷ്മത്വം, ആ അതിസൂക്ഷ്മത്വത്തെ, അത് അതിസൂക്ഷ്മമാണ്, അതിനെ ഗ്രഹിക്കേണ്ട ബുദ്ധിയും അതിസൂക്ഷ്മമാണെന്ന്. അതെങ്ങനെയാണ്? അത് വിശദീകരിക്കുകയാണ് അടുത്ത മന്ത്രത്തിൽ ഒന്നാണ്. സ്ഥൂല താവതീയം മേദിനി ശബ്ദസ്പർശ രൂപരസ ഗന്ധോപചിത സർവേന്ദ്രിയ വിഷയഭൂത തഥാ ശരീരം. താവതീയം പൃഥിവി മേദിനി, ഈ ഭൂമി തത്വം അത് സ്ഥൂലയാണ്. സ്ഥൂലയാണെന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് അടുത്ത് വിശദീകരിക്കുന്നത്. ശബ്ദസ്പർശ രൂപരസ ഗന്ധ ഉപചിത, ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നീ തന്മാത്രകൾ കൂടിച്ചേർന്നതാണ്, ഇതെല്ലാം കൂടി ചേർന്നതാണ് പൃഥ്വി. അങ്ങനെ ഈ 5 തത്വങ്ങൾ കൂടി ചേർന്നിരിക്കുന്നതാണ്. ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ എന്നീ അഞ്ച് തത്വങ്ങൾ കൂടി ചേർന്നിരിക്കുന്നതാണ് പൃഥിവി. സർവേന്ദ്രിയ വിഷയഭൂത, സർവേന്ദ്രിയങ്ങൾക്കും വിഷയമായിരിക്കുന്നതാണ്, പഞ്ചേന്ദ്രിയങ്ങൾക്കും അത് വിഷയമാണ്. തഥാ ശരീരം, അതുപോലെ തന്നെയാണ് ആ പൃഥിവി തത്വത്തിന് പ്രാധാന്യമുള്ള ഈ ശരീരം. ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളോട് കൂടിയതാണ്, സർവേന്ദ്രിയങ്ങൾക്കും ആധാരവും സർവേന്ദ്രിയങ്ങൾക്കും വിഷയവുമാണ്. അതാണ് ഇതിനെ സ്ഥൂലമെന്ന് പറഞ്ഞത്, ഏറ്റവും സ്ഥൂലമായിരിക്കുന്നു എന്ന് പറയും. തത്ര ഏകൈക ഗുണ അപകർഷേണ ഗന്ധാദീനാം സൂക്ഷ്മത്വ മഹത്വ വിശുദ്ധത്വ നിത്യത്വാദി താരതമ്യം ദൃഷ്ടം അബാധിഷു യവത് ആകാശ ഇതി തേ ഗന്ധാദയ സർവേ ഏവ സ്ഥൂലത്വാദ് വികാരാഹ ശബ്ദാന്താഹ യത്ര ന സന്തി കിമു തസ്യ സൂക്ഷ്മത്വാദി നിരതിശയത്വം വക്തവ്യം ഇതി ഏതദ് ദർശയതി ശ്രുതി. തത്ര ഏകൈക ഗുണ അപകർഷേണ, അത് ഓരോരോ ഗുണങ്ങൾ കുറഞ്ഞ്, നേരത്തെ പറഞ്ഞ ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളിൽ ഓരോന്ന് കുറഞ്ഞിട്ട്, അങ്ങനെ ഗന്ധം കുറഞ്ഞിരിക്കുന്നു, ജലത്തിൽ അഗ്നിയിലേക്ക് വരുമ്പോൾ അവിടെ രസം കൂടി കുറഞ്ഞിരിക്കുന്നു, വായുവിലേക്ക് വരുമ്പോൾ അവിടെ രൂപം കുറഞ്ഞിരിക്കുന്നു, ആകാശത്തിലേക്ക് വരുമ്പോൾ അവിടെ ശബ്ദം കൂടി കുറഞ്ഞിരിക്കുന്നു. അങ്ങനെ പിന്നിലേക്ക് പിന്നിലേക്ക് ഓരോരോ ഗുണങ്ങൾ കുറഞ്ഞു കുറഞ്ഞു പോകും. അതായത് ആകാശത്തിൽ കേവല ശബ്ദം മാത്രം, വായുവിലേക്ക് ശബ്ദവും സ്പർശവും, അഗ്നിയിലേക്ക് ശബ്ദസ്പർശ രൂപം, ജലത്തിലേക്ക് ശബ്ദസ്പർശ രൂപരസം, ഭൂമിയിൽ ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ, ഇത്തരത്തിൽ കൂടിക്കൂടി വരുന്നു, പിന്നിലേക്ക് കുറഞ്ഞു കുറഞ്ഞും വരുന്നു. അതാണ് ഇവിടെ തത്ര ഏകൈക ഗുണ അപകർഷം, ഓരോരോ ഗുണങ്ങൾ കുറഞ്ഞു കുറഞ്ഞ്. ഗന്ധാദീന, ഗന്ധാദീന ഓരോ ഗുണങ്ങൾ, ഗന്ധം തുടങ്ങിയ ഓരോ ഗുണങ്ങളും പിന്നിലേക്ക് പഞ്ചഭൂതങ്ങളിൽ പിന്നിലേക്ക് ചിന്തിക്കുമ്പോൾ ഓരോന്ന് കുറഞ്ഞു വരുന്നു. അങ്ങനെ കുറയുന്നതിനനുസരിച്ച് സൂക്ഷ്മത്വം വരുന്നു. പൃഥിവിയെ അപേക്ഷിച്ചത് സൂക്ഷ്മമായിരിക്കും, മഹത്വം വ്യാപകമായിരിക്കും. പിന്നിലേക്കുള്ളത് പൃഥ്വിയെ അപേക്ഷിച്ച്, പൃഥ്വി തത്വത്തെ അപേക്ഷിച്ച് ജലതത്വം സൂക്ഷ്മവും മഹത്വമാണ്, അതിനെ അപേക്ഷിച്ച് സൂക്ഷ്മവും മഹത്വമാണ്. അഗ്നിതത്വം, അതിനെ അപേക്ഷിച്ച് സൂക്ഷ്മവും മഹത്വമാണ്. വായുതത്വം, പരമാവധി സൂക്ഷ്മവും മഹത്വമാണ്. ആകാശതത്വം, അങ്ങനെ സൂക്ഷ്മത്വം മഹത്വ വിശുദ്ധത്വം വിശുദ്ധിയും, ഗുണങ്ങൾ കുറയുന്നതിനനുസരിച്ച് അതിന് ശുദ്ധിയും കൂടി വരുന്നു. നിത്യത്വാദി താരതമ്യം, നിത്യത്വം അതിന് താരതമ്യം കാണുന്നുണ്ട്. ഭൂമി അപേക്ഷിച്ച് നിത്യമാണ്, ജലം അതിനപേക്ഷിച്ച് നിത്യമാണ്, വായു അതിനപേക്ഷിച്ച് നിത്യമാണ്, അഗ്നി അതിനപേക്ഷിച്ച് നിത്യമാണ്, വായു അതിനപേക്ഷിച്ച് നിത്യമാണ്, ആകാശം. ഇങ്ങനെ താരതമ്യം ഏറ്റക്കുറച്ചൽ ദൃഷ്ടം കാണപ്പെടുന്നുണ്ട് അബാധിഷു ജലം തുടങ്ങിയ തത്വങ്ങളിൽ. അപ്പൊ ജലം തുടങ്ങിയ തത്വങ്ങൾ പിന്നിലേക്ക് ചിന്തിക്കുമ്പോൾ ഭൂമി അപേക്ഷിച്ച് സൂക്ഷ്മമാണ്, വ്യാപകമാണ്, വിശുദ്ധമാണ്, നിത്യമാണ്. ഇതെല്ലാം നശിക്കുന്നതാണെങ്കിലും അതൊരു താരതമ്യമുണ്ട്, ഏറ്റക്കുറച്ചിലുണ്ട്. ഏതുവരെ ഇത് യാവത് ആകാശം, ആകാശം വരെ, പഞ്ചഭൂതങ്ങൾ ഭൂമി തുടങ്ങി ആകാശം വരെ ഏറ്റക്കുറച്ചിലുണ്ട്. ഇത് ഗന്ധാദയ സർവേവ അങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ കാണുന്ന ആ ഗന്ധാദികൾ ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ സർവേ ഏവ സ്ഥൂലത്വാദ് വികാര. പക്ഷെ ഇതെല്ലാം തന്നെ എന്താണ്? സ്ഥൂലങ്ങളാണ്, ഇന്ദ്രിയഗ്രാഹ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് വികാരങ്ങളുമാണ്, പരിണമിച്ച് വരുന്നതാണ്. ആ വികാരങ്ങൾ ഏതുവരെയുണ്ട്? ശബ്ദാന്താഹ, ഗന്ധത്തിൽ തുടങ്ങി ഗന്ധാദയ ശബ്ദാന്താഹ വികാരാഹ, ഗന്ധം തുടങ്ങി ശബ്ദം വരെയുള്ള ആ വികാരങ്ങൾ, കാര്യങ്ങൾ എത്ര സന്ധി എവിടെ നിലനിൽക്കുന്നുണ്ടയോ. ഈ വികാരങ്ങൾ തന്നെ പിന്നിലേക്ക് സൂക്ഷ്മങ്ങളാണ്. പക്ഷെ അങ്ങനെ സൂക്ഷ്മമായി പോകുന്ന ആ വികാരങ്ങൾ കൂടി എവിടെ ഇല്ലയോ. കിമു തസ്യ സൂക്ഷ്മത്വാദി നിരുദ്ദിശയത്വം വക്തവ്യം, എവിടെയാണോ നിലനിൽക്കുന്നത് ആ സ്ഥാനം, അതിന്റെ സൂക്ഷ്മത്വം നിരതിശയത്വം അതിന്റെ മഹത്വം അത് കിമ വക്തമ്യം, അതിനെക്കുറിച്ച് എന്ത് പറയാനാണ് എന്നാണ്. എന്നുവെച്ചാൽ അത് മഹത്തമമാണ്, അതിന്റെ സൂക്ഷ്മത്വം വിശദീകരിക്കാൻ കഴിയത്തില്ല എന്നാണ്. കാരണം അതിസൂക്ഷ്മമായത് എങ്ങനെയെന്നാണ്, തത്കഥം അതിസൂക്ഷ്മത്വം ജയസി. ഈ പരമാത്മാവ് അതിസൂക്ഷ്മം എന്തുകൊണ്ട് പറഞ്ഞു? പൃഥ്വി തുടങ്ങി പിന്നിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഓരോന്നും സൂക്ഷ്മമായി വരുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ പരമസൂക്ഷ്മമായിരിക്കുന്നു പരമാത്മാവ്. കിമു വക്തവ്യം, അതിനെക്കുറിച്ച് എന്ത് പറയാനാണ് എന്നുവെച്ചാൽ അത് അത്യധിക സൂക്ഷ്മമാണോ? ഇത്യേതം ദർശയേരി, ഇതിനെ വ്യക്തമാക്കുന്നു ശ്രുതി. ശ്രുതി ആ ആത്മാവിന്റെ സൂക്ഷ്മത്വം അതിന് ശ്രുതി ഇവിടെ വ്യക്തമാക്കുകയാണ് അടുത്ത മന്ത്രത്തിൽ. അത് ഈ ശബ്ദാദി വിഷയങ്ങളിൽ തന്നെ സൂക്ഷ്മ താരതമ്യം കാണുന്നുണ്ട്. അതിനും അതൊന്നും നിലനിൽക്കാത്ത അതിനെല്ലാം ആധാരമായിരിക്കുന്ന പരമാത്മാവ് അതിസൂക്ഷ്മമായിരിക്കും എന്നുള്ള കാര്യമാണ് അടുത്ത മന്ത്രത്തിൽ വിശദമാക്കുന്ന ഒന്നാണ്. 15-ാമത്തെ മന്ത്രം. അശബ്ദം അസ്പർശം അരൂപം അവ്യയം തഥാരസം നിത്യം അഗന്ധവച്ഛയത് അനാദ്യനന്തം മഹത പരം ധ്രുവം നിചായ തന്മൃത്യുമുഖാത് പ്രമുച്യതേ. അതിന്റെ ഭാഷ്യം. അശബ്ദം അസ്പർശം അരൂപം അവ്യയം തഥാരസം അരസം തഥാ അരസം നിത്യം അഗന്ധവച്ഛയത്. ഏത് വ്യാഖ്യാനം? ബ്രഹ്മ അവ്യയം. അശബ്ദം, ശബ്ദരഹിതമായത്, അവിടെ ശബ്ദമില്ല, ശബ്ദതത്വം ആ ബ്രഹ്മത്തിലില്ല. അസ്പർശം, സ്പർശഗുണം അവിടെയില്ല, സ്പർശതത്വമില്ല. ആ രൂപം, രൂപം എന്ന് പറയുന്ന അതവിടെയില്ല. അശബ്ദം എന്ന് പറയുമ്പം ആകാശത്തിന്റെ ഗുണമായിരിക്കുന്ന ശബ്ദം, അതവിടെയില്ല. അസ്പർശം എന്ന് പറയുമ്പോൾ വായുവിന്റെ ഗുണമായിരിക്കുന്ന സ്പർശം, അതവിടെയില്ല. അരൂപം, അഗ്നിയുടെ ഗുണമായിരിക്കുന്ന നിജഗുണമായിരിക്കുന്ന ആ രൂപം, അതില്ല. അവ്യയം നശിക്കാത്തതാണ്. തഥാ അരസം, ജലത്തിന്റെ നിജഗുണമായിരിക്കുന്ന അരസം, അതവിടെയില്ല. നിത്യം, അത് നിത്യമാണ്. അഗന്ധവച്, പൃഥ്വിയുടെ നിജഗുണമായിരിക്കുന്ന ഗന്ധം അവിടെയില്ല. അതുകൊണ്ടാണത് അവ്യയം നിത്യം എന്നതിനെ വിശേഷിപ്പിച്ചത്. ഏതത് വ്യാഖ്യാതം? ബ്രഹ്മ അവ്യയം. ഇത് മുമ്പ് തന്നെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അവ്യയമായ ബ്രഹ്മത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. യദ്ഹേ ശബ്ദാദിമത് തദ്വേദി, ഏതെന്നിലാണോ ശബ്ദവും മറ്റുമുള്ളത് അത് വേദി, നശിക്കുന്നു, പരിണമിക്കുന്നു അല്ലെങ്കിൽ നശിക്കുന്നു. ഇതെന്തു അശബ്ദാദിമത്വാൽ അവ്യയം ന വേദി ന ക്ഷീയതേ അതേവച്ച നിത്യം. ഇതെന്തു, ഈ ആത്മവസ്തുവാണെങ്കിലോ അശബ്ദാദിമത്വാ, അതിന് ശബ്ദ സ്പർശ രൂപരസഗന്ധങ്ങളില്ലാത്തതുകൊണ്ട് അവ്യയം, അതിനെ വ്യാഖ്യാനിക്കുന്നതാണ് ന വേദി. അത് വിശദീകരിക്കുന്ന ന ക്ഷീയതേ, അതിന് ക്ഷയമില്ല, അതിന് പരിണാമമോ നാശമോ ഇല്ല. അതേവച്ച നിത്യം, അതുകൊണ്ടത് നിത്യമാണ്. അവ്യയം നിത്യം, അവ്യയമായതുകൊണ്ട് അനിത്യം, അതിന് ക്ഷയം പരിണാമം സംഭവിക്കാത്തതുകൊണ്ട് നിത്യമാണ്. യദ്ധി വേദി, ഏതാണോ ക്ഷയിക്കുന്നത് തത് അനിത്യം, അതനിത്യമാണ്. ഇതം തു ഈ വസ്തുവാകട്ടെ നവ്വേദി, അതിന് ക്ഷയം സംഭവിക്കുന്നില്ല. ഇത്യത നിത്യം, അതുകൊണ്ട് ഇത് നിത്യമാണ്. അതാണ് അവ്യയം നിത്യം, അവ്യയമായതുകൊണ്ട് അത് നിത്യമാണ്. തസ്റ്റ നിത്യം, അതുകൊണ്ട് തന്നെ എന്താണ് അത് നിത്യമാണ്. അനാദി അവിദ്യമാന ആദി കാരണം അസ്യ തദിതം അനാദി. അനാദ്യ അനന്തം എന്ന് പറഞ്ഞാൽ അനാദി ശബ്ദത്തെ വ്യാഖ്യാനിക്കുകയാണ്. അനാദി അവിദ്യമാന ആദി കാരണം അസ്യ, അവിദ്യമാനം വിദ്യമാനമല്ലാത്തതായ ഇല്ലാത്തതായ ആദി, അതിന്റെ അർത്ഥമാണ് കാരണം. കാരണമില്ലാത്തത് അസ്യ, ഇതിന് കാരണമില്ല, അതുകൊണ്ട് ഇതിനെ തജിതം അനാദി, ഇതിന് അനാദി എന്ന് പറയുന്നു. കാരണമില്ല എന്ന് പറഞ്ഞാൽ ഇതിന് ഉത്പത്തിയില്ല, ജന്മം ഉള്ളതല്ല, ജന്മം കൂടാതെ നിലനിൽക്കുന്നതാണ്. യദ്ഹി അനാദിമത് തത് കാര്യത്വാദ് അനിത്യം. യദ്ഹി ഏതെന്നാണോ ആദിമത്, അനാദിമത്തല്ല ആദിമത്, ഏതെന്തിനാണോ ആദിയുള്ളത്, ആദിമത് ആദിമുള്ളത്, തത് കാര്യം കാര്യത്വാത്, അതൊരു കാര്യത്വമുണ്ട്, അത് കാര്യമാണ്, അതുകൊണ്ട് അനിത്യം, അത് നശിക്കുന്നതാണ്. കാരണേ പ്രലീയതേ യഥാ പൃഥിവ്യാദി, അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണത്തിൽ ലയിക്കുന്നു. ഉദാഹരണം പൃഥിവി, പൃഥിവിക്ക് ആദിയുണ്ട്, അതായത് കാരണമുണ്ട്. അതിന് കാരണമായിരിക്കുന്നതാണ് പൃഥിവിക്ക് തൊട്ടു മുമ്പിലുള്ള ജലതത്വം. അതുകൊണ്ടത് ആ ജലതത്വത്തിൽ പൃഥിവി ലയിക്കുന്നു, കാരണത്തിൽ കാര്യം ലയിക്കും. ഒന്നിന് കാരണത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ കാര്യം ആ കാരണത്തിൽ അവസാനിക്കുന്നു എന്ന് സ്വീകരിക്കേണ്ടി വരും. ഇത് അനാദിയാണ്, ഇതിന് കാരണമില്ല, അതുകൊണ്ട് ഇത് ലയിക്കത്തില്ല, നാശമില്ല. അതാണ് അടുത്ത് വിശദീകരിക്കുന്നത്. ഇതെന്തു സർവകാരണത്വാ, ഇത് സർവത്തിനും കാരണമാണ്, അതുകൊണ്ട് ആ കാര്യം മറ്റൊന്നിന്റെ കാര്യമല്ല ഇത്. അകാര്യത്വ, ഇത് കാര്യമല്ലാത്തത് കൊണ്ട് നിത്യം, നിത്യമാണ്. അതിന് ഹേതു യുക്തി പറയുകയാണ്, എന്തുകൊണ്ട് ഇത് നിത്യമായിരിക്കുന്നു, ഇത് കാര്യമല്ല. എന്തുകൊണ്ട് കാര്യമല്ല, ഇത് സർവകാരണമാണ്, എല്ലാ കാര്യങ്ങൾക്കും കാരണമാണ്. സർവകാരണമായിരിക്കുന്ന ഒന്ന് നശിക്കുന്നില്ല, കാരണം ഒന്നിനെ നശിക്കണമെങ്കിൽ അതിന്റെ കാരണത്തിലേ അതിനെ നശിക്കാൻ പറ്റും. ഒരു വസ്തു നശിക്കുന്നതിന്റെ കാരണത്തിലായിരിക്കും വിലയിക്കുന്നത്. കുടം മണ്ണിൽ നശിക്കുന്നു, ഇവിടെയാണെങ്കിലും ഇതിനൊരു കാരണമേ ഇല്ല, ഇതിനെ നശിക്കാൻ കഴിയത്തില്ല, നശിക്കാൻ ഒരു ആധാരമില്ല ഇതിന്. ഇന്നത്തെ കാരണമസ്തി യസ്മിൻ പ്രലീയതേ, ആണ് ഇതിന് കാരണമില്ല. ഏതിനാണോ ലയിക്കുന്നത് ആ ലയിക്കേണ്ടതായ കാരണമില്ല, അതുകൊണ്ടാണ് ബ്രഹ്മത്തെ നിത്യം എന്ന് പറയുന്നത്. അതിന് വിലയിക്കുന്നതിന് അവസാനിക്കുന്നതിന് ഒരു ഇടമില്ല, കാരണത്തിലെ കാര്യം നശിക്കാം, അതുകൊണ്ട് തന്നെ അനാദി എന്ന് വിശേഷിപ്പിച്ചു. അനാദി ആയതുകൊണ്ട് തന്നെ ഇത് നശിക്കുന്നില്ല. അതുപോലെ ഇത് അനന്തവുമാണ്, തഥാ അനന്തം അവിദ്യമാനോ അന്ധ കാര്യം അസ്യ തദനന്തം. അവിദ്യമാനഹ ഇല്ലാത്തതായ അന്ധ, എന്റെ അർത്ഥമാണ് കാര്യം. കാര്യം ഇല്ലാത്തത് ഏതിനോ അസ്യ, അതുകൊണ്ട് ഇതിന് അനന്തം എന്ന് പറയുന്നു. അന്ധം എന്ന് പറഞ്ഞാൽ ഇവിടെ കാര്യം എന്നാണ് അർത്ഥം പറയുന്നത്. അപ്പൊ കാര്യമില്ലാത്തത് എന്നാണ് അനന്ത ശബ്ദത്തിനർത്ഥം. അപ്പൊ ഇതിനൊരു കാര്യമേ ഇല്ല, അതായത് കാരണമുണ്ടെങ്കിൽ ഒന്ന് നശിക്കും, കാര്യമുണ്ടെങ്കിലും ഒന്ന് നശിക്കാം എന്നാണ് അത് വിശദീകരിക്കുന്നത്. യഥാ കദള്യാദേഹി ഫലാദി കാര്യോത്പാദനേന അപി അനിത്യത്വം ദൃഷ്ടം നജ തഥാപി അന്ധവത്വം ബ്രഹ്മണഃ അതോപി നിത്യം. കാര്യം കൊണ്ട് കാര്യമുണ്ടാകുന്നത് കൊണ്ട് കാരണം നശിച്ചു പോകുന്നുണ്ട്. യഥാ കദള്യാദേഹി, കദളി വാഴയും മറ്റും. ഫലാദി കാര്യ ഉത്പാദനേന, കൊല കൊലയ്ക്കുന്നതുകൊണ്ട്, വാഴ കൊലയ്ക്കുന്നതുകൊണ്ട് അത് നശിച്ചു പോകും. ഒരു കാരണത്തിൽ നിന്നൊരു കാര്യം ഉണ്ടാകുന്നതുകൊണ്ട് കാരണം നശിക്കുന്നതായി കാണുന്നുണ്ട്. കൊലച്ചു കഴിഞ്ഞാൽ വാഴ നശിച്ചു പോകും. അതാണ് ഫലാദി കാര്യ ഉത്പാദനേനാവി അനിത്യത്വം ദൃഷ്ടം. അനിത്യം ഒരു വസ്തു നശിക്കുന്നതായി കാണുന്നുണ്ട്. നച്ച തഥാപി അന്ധവത്വം, അതുപോലെയും ഒരു നാശം. ബ്രഹ്മണ ബ്രഹ്മത്തിനില്ല, അതോപി നിത്യം, അതുകൊണ്ട് ഇത് നിത്യമാണെന്ന്. അപ്പൊ ഇതിന് ഒരു കാര്യവുമില്ല, അല്ലെങ്കിൽ ഒരു കാര്യം നിമിത്തമായി ഇത് നശിക്കുന്നില്ല, ഇതിനൊരു കാരണമില്ല, അപ്പോൾ കാരണത്തിലും ഇത് നശിക്കുന്നില്ല, അതുകൊണ്ടാണ് ബ്രഹ്മത്തെ നിത്യം എന്ന് പറയുന്നത്. അപ്പം ബ്രഹ്മം നശിക്കാത്തതാണ് നിത്യമാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയുന്നു, എന്താണ് അതിന് ഹേതു നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കും. അതിന് സമാധാനമാണ് പറയുന്നത്, ഒരു വസ്തു നശിക്കണമെങ്കിൽ ഒന്നുകിൽ അതിൽ നിന്ന് കാര്യമുണ്ടാവണം, കാര്യമുണ്ടായാൽ നശിക്കുന്നത് വസ്തുക്കളെ നമ്മൾ കാണുന്നുണ്ട്, വാഴയും മറ്റും. അതൊരു കാര്യം, അതിൽ നിന്ന് കൊലയുണ്ടാവുന്ന നശിച്ചു പോകും. അതുകൂടെ ഒരു കാര്യം ഉണ്ടായി നശിക്കുന്നതല്ല ഇത്, ഇതിന് കാര്യമേ ഇല്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇനി കാരണം ഉണ്ടെങ്കിലും നശിക്കാം, കാരണം കാര്യം കാരണത്തിലാണ് വിലയിക്കുന്നത്, അപ്പോൾ ഇതിന് കാരണവും ഇല്ല, അതുകൊണ്ട് കാര്യകാരണരഹിതം എന്ന് പറയും ഇതിനെ. അതുകൊണ്ട് തന്നെ ഇത് നിത്യമാണ്, അതാണ് അനാദി അനന്തം എന്ന് പറയുന്നത്. മഹതോ അടുത്ത് മഹത്തത്വാ ബുദ്ധ്യാഖ്യാ പരം വിലക്ഷണം നിത്യവിജ്ഞപ്തി സ്വരൂപത്വാ സർവസാക്ഷി സർവഭൂതാത്മത്വാ ബ്രഹ്മ മഹതോ മഹത്തത്വാ മഹത്തത്വത്തിനുമപ്പുറമാണ് ബുദ്ധിയാഖ്യാ മഹത്തത്വനെ ബുദ്ധി എന്നും പറയും. ഇതിനെയാണ് ഹിരണ്യഗർഭൻ എന്ന് ചിലയിടത്ത് പറയുന്നത്. ചിലയിടത്ത് ഇതിന് ബുദ്ധി എന്ന് വ്യാഖ്യാനിക്കും. രണ്ടു തരത്തിലും പറയും. ഇവിടെ ബുദ്ധി എന്നാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. മഹാനാത്മാ എന്ന് പറയുന്നിടത്ത് ഇതിനെ ഹിരണ്യഗർഭൻ എന്ന് വ്യാഖ്യാനിക്കുന്നു. ഇവിടെ മഹതോ മഹത്തത്വ മഹത്തത്വം ബുദ്ധി ആഖ്യ ബുദ്ധി എന്ന പേരുള്ളത്. അതിനുമാത്രമാണ് വിലക്ഷണമാണ്. എന്തുകൊണ്ട്? നിത്യ വിജ്ഞപ്തി സ്വരൂപത്വ നിത്യവിജ്ഞപ്തി ജ്ഞാനസ്വരൂപമാണിത്. നിത്യജ്ഞാനസ്വരൂപമാണ് എന്നർത്ഥം. അപ്പോ ഇവിടെ ബുദ്ധിക്കപ്പുറമാണ്. അപ്പോൾ ആത്മാവ് ബോധമാണ് അറിവാണ് എന്ന് പറയുമ്പോൾ അത് കേട്ട് നമ്മൾ ധരിച്ചു പോകും ആത്മാവ് എന്ന് പറയുന്നത് ബുദ്ധിയാണ് ബുദ്ധിവൃത്തികളാണെന്ന് ധരിച്ചു. കാരണം നമുക്ക് പരിചയമുള്ള അറിവ് നമുക്ക് പരിചയമുള്ള ബോധം എന്ന് പറയുന്ന എന്താണ്? ചിജട സംയുക്തമായിരിക്കുന്ന ബുദ്ധിവൃത്തികളാണ് അന്ധക്കരണ വൃത്തികളാണ് നമുക്ക് ബോധമായി അനുഭവപ്പെടുന്നത്. ഇതാണോ ആത്മാവ്? ആത്മാവ് അറിവാണെന്ന് പറയുമ്പോൾ ഇതാണെന്ന് ധരിച്ചു കളയരുത്. വിലക്ഷണം. നമ്മൾ നിരന്തരം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അറിവ് ഇത് ആത്മാവ് ഇതിനെ ആത്മാവായി സ്വീകരിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. എന്തുകൊണ്ട്? ഈ ആത്മാവ് ഉറക്കത്തിലില്ല. നമ്മുടെ അറിവ് അല്ലെങ്കിൽ ബോധമായിരിക്കുന്ന ഈ ആത്മാവ് ഉറക്കത്തിലില്ല. ഇതില്ലാത്ത അവസ്ഥയാണ് നമ്മൾ ഉറക്കമെന്ന് പറയുന്നത്. അതുകൊണ്ട് ആത്മാവ് അറിവാണ് ബോധമാണ് ജ്ഞാനമാണ് എന്ന് പറയുമ്പോൾ ധരിച്ചു കളയരുത്. ഉണ്ടെന്നിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ മാറി മാറി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജ്ഞാനം അറിവ് വിഷയജ്ഞാനം ഇതാണ് ആത്മാവെന്ന് ധരിച്ചു കളയരുത്. ഇതിനെ ആത്മാവായി ധരിക്കുന്നതുകൊണ്ട് ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപം ഇതാണ് എന്ന് ധരിക്കുന്നതുകൊണ്ട് വിശേഷിച്ച് യാതൊരു പ്രയോജനവും. അതുകൊണ്ട് മോക്ഷം കിട്ടത്തില്ല. അതുകൊണ്ട് പറയുന്നു ബുദ്ധ്യാഖ്യാ പരം ബുദ്ധി ഈ അറിവ് ഇതിനും അപ്പുറമാണ്. വിലക്ഷണം ഭിന്നമായ സ്വരൂപത്തോടുകൂടിയതാണ് ഇതല്ല. ഇത് നശിക്കുന്ന അറിവാണ്. എന്തുകൊണ്ട്? ഇതും ഈ ആത്മാവിന്റെ സ്വരൂപം ആയിരിക്കുന്ന ആത്മാവായിരിക്കുന്ന അറിവ് സ്വരൂപഭൂതമായിരിക്കുന്ന അറിവും തമ്മിൽ എന്താണ് വ്യത്യാസം? നിത്യ വിജ്ഞപ്തി സ്വരൂപത്വ ആത്മാവ് അത് നിത്യജ്ഞാനരൂപമാണ്. ഇത് അനിത്യജ്ഞാനമാണ് നശിക്കുന്ന ജ്ഞാനമാണ് സദാ മാറി മറഞ്ഞുകൊണ്ടിരിക്കുന്ന അറിവാണ് ഇതല്ല. ഇത് സദാ നിലനിൽക്കുന്നതുകൊണ്ട് ഇതാണ് ആത്മാവ് എന്ന് ധരിക്കരുത്. ഈ ബോധമാണ് ആത്മാവ് എന്ന് ധരിക്കരുത്. മറിച്ച് അതെന്താണത്? സർവസാക്ഷി. ഈ ബോധം കേവലം ഒരു വ്യക്തിക്ക് അറിയാൻ കഴിയുന്നതാണ് ബോധം. ഒരു ജീവന്റെ ഉള്ളിലിരിക്കുന്ന ബോധത്തിന് വേറൊരു ജീവൻ അറിയാൻ പറ്റത്തില്ല. ഒരാളുടെ അറിവ് വേറൊരാൾക്കില്ല. കേവലം വ്യക്തിഗതമായിരിക്കുന്ന വ്യക്തിനിഷ്ഠമായിരിക്കുന്ന ഈ അറിവല്ല ഈ ആത്മാവ്. വ്യക്തിനിഷ്ഠമായ അറിവ് ഭിന്ന ഭിന്നങ്ങളായിരിക്കുന്നു, ഓരോ വ്യക്തികളിലും മാറി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ബോധം ആത്മാവല്ല, മറിച്ച് ആത്മാവ് എങ്ങനെയാണ്? സർവസാക്ഷി. സർവജീവന്മാരിലും ഏകസാക്ഷിയായിരിക്കുന്നതാണ്. ഓരോ ജീവന്മാരിലും ഇരിക്കുന്ന ഓരോ സാക്ഷിയ മറിച്ച് സർവജീവന്മാരിലും ഇരിക്കുന്ന കേവല സാക്ഷി. അതിനെയാണ് ബോധം അറിവ് ചിത്ത് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് സർവജീവന്മാരിലും ഇതിരിക്കുന്നു? പറയുന്നത് സർവഭൂത ആത്മത്വ സർവപ്രാണികളുടെയും ആത്മാവായി ഇരിക്കുന്നു. സർവഭൂത ആത്മത്വ സർവഭൂതാനാം ആത്മത്വ സർവപ്രാണിനാം ആത്മത്വ സർവപ്രാണികളുടെയും ആത്മാവായിരിക്കുന്നു. ഇതിനെ തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഇതിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഉക്തം ഹി ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്താണ്? ഏഷ സർവേഷു ഭൂതേഷു ഗൂഢോത്മാന പ്രകാശത്തെ. ഇത് സർവഭൂതങ്ങളിലും സർവപ്രാണികളിലും ഗൂഢമായിരിക്കുന്നു, ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ ഒളിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ സാക്ഷിരൂപത്തിലിരിക്കുന്നു, വിഷയരൂപത്തിലിരിക്കുന്നതല്ല. വിഷയരൂപത്തിലിരിക്കുന്ന അറിവിനെയാണ് നമ്മൾ സദാ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയാറുണ്ടല്ലോ എനിക്ക് അറിവുണ്ട്, ഞാൻ അറിയുന്നു എന്ന് പറയുന്നത് വിഷയരൂപത്തിലിരിക്കുന്ന അറിവാണ്. അത് ഗൂഢ ഗൂഢമായിരിക്കുന്ന ആത്മാവല്ല, സാക്ഷിരൂപത്തിലിരിക്കുന്ന അറിവല്ല, ഈ വിഷയരൂപത്തിലിരിക്കുന്ന അറിവിന് പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, നിരന്തരം പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. ആ പരിണാമം ഇല്ലാത്ത അവസ്ഥയാണ് സുഷുപ്തി, ആ പരിണമിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ജാഗ്രത സ്വപ്നങ്ങൾ. ഇങ്ങനെ പരിണമിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഈ അറിവിനെ, ഈ ബോധത്തെ ആത്മാവായി ധരിക്കരുത്. പലത് സർവസാക്ഷിയായിരിക്കുന്നതാണ്. ഇത് ഓരോ ജീവനിലും വേറെ വേറെയാണ്. പരിണമിക്കുന്ന അറിവ് അത് സർവജീവന്മാരിലും ഏകരൂപത്തിലിരിക്കുന്നു, ഒന്നായിരിക്കുന്നു. ഈ അറിവ് വിഷയമാണ്, മറ്റേ അറിവ് വിഷയമല്ല, അത് സാക്ഷിയാണ്. ഈ അറിവ് വിഷയഭാവത്തിലിരിക്കുന്നു, വിഷയമായും വിഷയുമായി. ഈ അറിവിന്റെ പ്രത്യേകത എന്താണ്? പരിണമിക്കുന്ന അറിവിന്റെ പ്രത്യേകത അത് അറിയുന്നവനായും അറിവായും ഇരിക്കുന്നു ഒരേ സമയം. അറിവിനെ ആരറിയുന്നു? അറിവ് തന്നെ അറിയുന്നു. അപ്പോൾ അറിവായിട്ടും അറിവിനെ അറിയുന്നവനായിട്ടും ഇരിക്കുന്നതാണ് പരിണമിക്കുന്ന അറിവ്. അറിവുണ്ടെന്ന് എന്താണ്? ആത്മപ്രത്യക്ഷമാണ്, അവനവന് പ്രത്യക്ഷമാണ്. അവനവൻ അതെങ്ങനെ പ്രത്യക്ഷമായിരിക്കുന്നു? അവനവന്റെ അറിവ് തന്നെ അറിയുന്നു എന്നിൽ അറിവുണ്ടെന്ന്. അപ്പൊ അറിവ് തന്നെ രണ്ടായിരിക്കുന്നു, അറിയുന്നവനായും അറിവായിട്ടും. ആ അറിവിന് വിഷയമായിട്ടും ഇരിക്കുന്നു, വിഷയഭാവത്തിലിരിക്കുന്നു. അങ്ങനെ വിഷയഭാവത്തിന് അതീതമായിരിക്കുന്നതാണ് സർവസാക്ഷിയായിരിക്കുന്ന അറിവ്. അറിവിനെ ആശ്രയിച്ച് ഈ അറിവ് നിലകൊള്ളുന്നു, ത്രിപിടി രൂപത്തിലുള്ള അറിവ് നിലകൊള്ളുന്നു. ഇതല്ല ആത്മാവ്, ഇതിനെ ആത്മാവെന്ന് ധരിക്കരുത് എന്നാണ്. മറിച്ച് അതേതാണ്? ഗൂഢോത്മാ, ഗൂഢമായിരിക്കുന്നു, വിഷയഭാവത്തിലിരിക്കുന്നില്ല, അതിനെ വിഷയമായി അറിയാൻ കഴിയുന്നില്ല, അത് സ്വരൂപമായിരിക്കുന്നു ഇത്യാദി. ഈ തരത്തിൽ ഇതിനെ കുറിച്ച് മുമ്പും പറഞ്ഞിട്ടുണ്ട്. ധ്രുവം ച കൂടസ്ഥം നിത്യം ന പൃഥിവ്യാദിവ ആപേക്ഷികം നിത്യത്വം. ഇത് എങ്ങനെയിരിക്കുന്നു? ധ്രുവം ആയിരിക്കുന്നു, അനാദി അനന്തം മഹതപരം. ബുദ്ധിക്ക് എപ്പുറമുള്ളതാണ്? ധ്രുവമാണ്. ധ്രുവത്തെ വിശദീകരിക്കുന്നു കൂടസ്ഥം. അതിനെ ഒന്നുകൂടി വ്യാഖ്യാനിക്കുകയാണ് നിത്യം. എന്തുകൊണ്ട് നിത്യം എന്ന് പറയുന്നു? പൃഥിവ്യാധിപ ആപേക്ഷികം നിത്യത്വം. നിത്യമായി നമ്മൾ കാണുന്നുണ്ട് പൃഥിവി എന്ന് പറയുന്ന തത്വം. ഇത് നിത്യമായി കാണുന്നുണ്ട്. എങ്ങനെ? പൃഥിവി തന്നെയാണ് പരിണമിച്ച് ശരീരങ്ങളായി മാറുന്നത്, വൃക്ഷങ്ങൾ ലതകളെല്ലാമായി മാറുന്ന ആ പൃഥിവി. അത് വീണ്ടും നശിക്കുന്നു, നശിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് മണ്ണാകുന്നു, വീണ്ടും അത് പല രൂപങ്ങളും പ്രാപിക്കുന്നു. അപ്പൊ അതൊരിക്കലും നശിക്കുന്നില്ല, നശിക്കുന്നതായി കാണുന്നില്ല. പൃഥ്വി എന്ന് പറയുന്ന തത്വം നശിക്കുന്നതായി കാണുന്നില്ല. മണ്ണ് അതിന് രൂപാന്തരം പ്രാപിക്കുന്നതാണ് സസ്യങ്ങളും ശരീരങ്ങളും മറ്റും. അതിന് വീണ്ടും രൂപാന്തരം പ്രാപിക്കുമ്പോൾ അത് മണ്ണായിത്തീരുന്നു. അപ്പോൾ നശിക്കാതെ നിലനിൽക്കുന്നു. നശിക്കുമെന്ന് നമ്മൾ കരുതുന്നിടത്ത് അതിന് നാശം സംഭവിക്കുന്നില്ല, കാരണം രൂപാന്തരം സംഭവിക്കുന്നതേയുള്ളൂ. അതിനെ പരിണാമി നിത്യം എന്ന് പറയുന്നു. പരിണമിച്ച് അതിസമയം നിത്യമായി തന്നെ നിലനിൽക്കുന്നു. ആത്മാവ് അങ്ങനെ പരിണമിച്ചുകൊണ്ട് നിത്യമായി നിലനിൽക്കുന്നതല്ല, അതിന് പരിണാമം സംഭവിക്കുന്നില്ല. അതാണ് ന പൃഥിവ്യാധിപ പൃഥിവി തുടങ്ങിയ തത്വങ്ങളെപ്പോലെ ആപേക്ഷിക നിത്യത്വം, ആപേക്ഷികമായ സാപേക്ഷമായ നിത്യത്വം അതിനില്ല, നിരപേക്ഷമായ നിത്യത്വമാണ് അതിനുള്ളത് എന്നർത്ഥം. തദ്ദേവം ഭൂതം ബ്രഹ്മ, ഇങ്ങനെയുള്ള ഈ ബ്രഹ്മത്തെ. ആ ബ്രഹ്മ എന്ന് പറയുമ്പോൾ അത് അന്യമാണെന്ന് ചിന്തിക്കും, അതുകൊണ്ട് പറയുന്നു ആത്മാനം. തന്റെ തന്നെ സ്വരൂപത്തെ, ആരാണോ ബ്രഹ്മത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, ആരാണോ ബ്രഹ്മത്തെക്കുറിച്ച് വിചാരം ചെയ്യുന്നത്, അവന്റെ തന്നെ ആത്മാനം സ്വരൂപമായിരിക്കുന്നു ഇത്. ഇതിനെ നിശ്ചായീയ, അതിന്റെ അർത്ഥമാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത് അവഗമ്യ, ഇതിനെ അറിഞ്ഞിട്ട്, ഇതിനെ സാക്ഷാത്കരിച്ചിട്ട്. ഏതിനെ? തം ആത്മാനം, ആ സ്വരൂപത്തെ, സുസ്വരൂപത്തെ, ആത്മാ സ്വരൂപം, തന്റെ സ്വരൂപത്തെ സാക്ഷാത്കരിച്ചിട്ട് മൃത്യുമുഖത്തിൽ നിന്നും, മൃത്യുഗോചരാ മൃത്യു മാർഗത്തിൽ നിന്നും, മൃത്യുവിന്റെ വഴി, മരണത്തിന്റെ വഴി, ആ വഴിയിൽ നിന്നും. എന്താണത് മരണത്തിന്റെ വഴി? അവിദ്യ കാമ കർമ്മ ലക്ഷണ. അവിദ്യയുടെ മാർഗം എന്ന് പറയുന്നത് എന്താണ്? അവിദ്യ കാമം കർമ്മം. അവിദ്യ സർവ അനർത്ഥങ്ങൾക്കും കാരണമായിരിക്കുന്ന അജ്ഞാനം, അജ്ഞാനത്തിൽ നിന്നും ഉണ്ടാകുന്ന കാമം, കാമത്തിൽ നിന്നും ഉണ്ടാകുന്ന കർമ്മം, ഇത് പരസ്പരം കാര്യകാരണങ്ങളാണ്. അവിദ്യയിൽ നിന്ന് കാമം, കാമത്തിൽ നിന്ന് കർമ്മം, കർമ്മത്തിൽ നിന്ന് വീണ്ടും അവിദ്യ, അതിൽ നിന്ന് കാമം, കാമത്തിൽ നിന്ന് കർമ്മം. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവിദ്യ കാമ കർമ്മ മാർഗം, ഇതിനെയാണ് സംസാര മാർഗം എന്ന് പറയുന്നത്. ആ സംസാര മാർഗത്തെയാണ് ഇവിടെ മൃത്യുഗോചരം എന്ന് പറയുന്നത്, മൃത്യുമുഖം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ വഴി, ഈ വഴിയിലാണ് ജീവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിദ്യ കൊണ്ടവൻ ഫലത്തെ കാമിക്കുന്നു, സുഖത്തെ കാമിക്കുന്നു, ആ സുഖത്തെ നേടുന്നതിന് വേണ്ടി അവൻ കർമ്മത്തെ അനുഷ്ഠിക്കുന്നു. സർവകർമ്മങ്ങൾക്കും പ്രേരകമായിരിക്കുന്നത് സുഖേച്ഛയാണ്. സർവകർമ്മങ്ങൾ സുഖേച്ഛ അവനെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നു. ആ കർമ്മം ഫലത്തെ കൊടുത്തേ അവസാനിക്കുന്നതുകൊണ്ട് കർമ്മം ഫലത്തെ കൊടുക്കുന്നു. ആ കർമ്മത്തിന്റെ ഫലം എന്ന് പറയുന്നത് സുഖദുഃഖ അനുഭവങ്ങളായിരിക്കും. അതിനെ അനുഭവിക്കുന്നതിന് വേണ്ടി വീണ്ടും ജന്മത്തെ സ്വീകരിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഇത് മൃത്യുമാർഗമായി, സംസാര ഗതി അതാണ് മൃത്യുമാർഗം. അങ്ങനെയുള്ള മൃത്യുമാർഗത്തിൽ നിന്നും അവിദ്യ കാമ കർമ്മ രൂപത്തിലുള്ള മൃത്യുമാർഗത്തിൽ നിന്നും പ്രമുച്ഛ്യതി, എങ്ങനെ ആത്മാനം അവഗമ്യ, തന്റെ സ്വരൂപത്തെ സാക്ഷാത്കരിച്ചിട്ട് വിമുച്ഛ്യതി, പൂർണമായും മുക്തനായിത്തീരുന്നു. മുക്തിക്കുള്ള ഉപായമായി ഇവിടെ നിർദ്ദേശിക്കുന്നത് സ്വസ്വരൂപ സാക്ഷാത്കാരമാണ്. അങ്ങനെ ആ സംസാര മാർഗത്തിൽ നിന്നും മോചിക്കുന്നു എന്നാണ്. ഇന്നിവിടെ സ്പഷ്ടമായി മോക്ഷമാർഗത്തെയും വിശദീകരിച്ചു കൊടുക്കുകയാണ് യമദേവൻ നഗീരസൻ.